മലയാള ചലച്ചിത്ര കലാ സംവിധായകനായ എറണാകുളം സ്വദേശി ജോസഫ് നെല്ലിക്കൽ സിനിമാ ലോകത്തിൻ്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന അഭിമുഖത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയുമായ ഭാഗമാണ് ഇന്ന്. കലാ സംവിധായകനും കലാ സംവിധാനത്തിനും ചലച്ചിത്ര മണ്ഡലത്തിലുള്ള അനിവാര്യ സ്ഥാനം, അഭിനേതാക്കളും കലാ സംവിധായകരും തമ്മിലുള്ള ബന്ധം തുടങ്ങിയവ കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലായി അദ്ദേഹം വിവരിക്കുകയുണ്ടായി. ഇനി മലയാള ചലച്ചിത്ര ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്തെന്ന് വിശദീകരിക്കാൻ ജോസഫ് നെല്ലിക്കലിനെ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യം ഫാദർ വില്യം നെല്ലിക്കൽ ഉന്നയിക്കുന്നു.
ജോസഫ്, ഒരു 50 വർഷം കഴിഞ്ഞു മലയാള സിനിമയുടെ, ഇപ്പോൾ 60 വർഷമൊക്കെ ആയി കാണും അല്ലേ മലയാള സിനിമാ ചരിത്രം എന്ന് പറയുമ്പോൾ. വളർച്ചയാണോ അല്ലെങ്കിൽ ഒരു തളർച്ചയാണോ? അത് സാങ്കേതികമായിട്ട് മാത്രമല്ല, സാമ്പത്തിക വളർച്ച മാത്രമല്ല, കലാമൂല്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ ശൈലിയിലൊക്കെ വളർച്ചയാണ്, കണ്ടന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ
എനിക്ക് തോന്നുന്നു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ തളർച്ചയിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കലാമൂല്യം അല്ലെങ്കിൽ ഒരു മൂല്യബോധം ഇല്ല ഇപ്പോഴും വരുന്ന സിനിമകൾക്ക്. കാരണം അഭിനേതാക്കളുടെ കുറവുകൾ അതിനകത്ത് ശരിക്കും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അച്ഛൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ അച്ഛന്മാർ, ഒരു അമ്മ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ അമ്മമാർക്ക്, ഇങ്ങനെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ഇവർക്ക് പകരം വെക്കുവാൻ പറ്റിയ ആളുകൾ ആരും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു കഥാകൃത്ത് ഒരു കഥ എഴുതുമ്പോൾ ഈ കഥാപാത്രങ്ങൾ ഇല്ലാത്ത തരത്തിലാണ് കഥ എഴുതുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു അമ്മാവനുണ്ടാവില്ല, അല്ലെങ്കിൽ ആ വീട്ടിൽ ഒരു മുത്തശ്ശി ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാവില്ല, അമ്മ ഉണ്ടാവില്ല. ആകെ ഒരു ന്യൂക്ലിയർ കുടുംബത്തെ മാത്രം ചുറ്റിപ്പറ്റി പോകുന്ന ചിത്രമാണ് ഈ. ആ കഥാമൂല്യങ്ങളിൽ പരിമിതികളിൽ നിന്നും അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു തളർച്ചയിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്.
എങ്കിലും വളരെ സാംസ്കാരിക തനിമയോടുകൂടി തന്നെ മലയാള സിനിമ ഉയരാനും വളരാനും വലിയ താരങ്ങൾ ഇപ്പോഴും അതിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ പോലുള്ള വലിയ താരങ്ങൾ പ്രായത്തിൽ മുന്നേറുകയാണെങ്കിൽ പോലും അവർ അവരുടേതായ സംഭാവന നൽകിക്കൊണ്ട് പോകുന്നു. എനിക്ക് തോന്നുന്നത് ജോസഫിനെ പോലുള്ള ഒരു കലാകാരന്മാർ നിങ്ങൾ ചെയ്യുന്ന വൈവിധ്യമാർന്ന രംഗചിത്രീകരണങ്ങളും എനിക്ക് തോന്നുന്നത് ഈ കലാലോകത്തിന്, പ്രത്യേകിച്ച് മലയാള സിനിമാ ലോകത്തിന് പകിട്ടാണ്, കരുത്താണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജോസഫ് അതെങ്ങനെയാണ് കാണുന്നത്?
തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ പോലെ കലാകാരന്മാർ എല്ലാ തരത്തിലും ഒരുമിച്ച് കൂടുന്ന ഒരു മേഖലയാണല്ലോ സിനിമ എന്ന് പറയുന്നത്. ഒരു എഴുത്തുകാരനുണ്ട്, പാട്ടുകാരനുണ്ട്, അഭിനേതാവുണ്ട്, നൃത്ത സംവിധായകനുണ്ട്, ഈ എന്നെ പോലുള്ള കലാകാരന്മാരുണ്ട്. ഇങ്ങനെ ഒട്ടനവധി കലാകാരന്മാർ ഒരുമിച്ച് കൂടുന്നൊരു മേഖല തന്നെയാണ് സിനിമ. അതുകൊണ്ട് ഒരിക്കലും ആ സിനിമാ മേഖലയിലെ ഒരു കലയെ നമുക്ക് എപ്പോഴും മാറ്റി നിർത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആ കലാരൂപം എപ്പോഴും മുൻപിലേക്ക് വരിക തന്നെ ചെയ്യും. അതിനകത്ത് ഉണ്ടാകുന്ന ചില ചെറിയ ചെറിയ പാളിച്ചകൾ മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മമ്മൂക്കയെ പോലത്തെയോ അല്ലെങ്കിൽ ലാലേട്ടനെ പോലത്തെയോ വ്യക്തികൾ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം, അത്രയും പ്രഗത്ഭരായ അഭിനേതാക്കൾ നിലനിൽക്കുന്നിടത്തോളം കാലം മലയാള സിനിമ എപ്പോഴും ആ ഉയർച്ച തന്നെയായി
നിൽക്കുന്നു. സിനിമാ ലോകം ഒരു സാംസ്കാരിക ലോകമാണ്. ഒരു കത്തോലിക്ക എന്നുള്ള നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ എങ്ങനെ നമ്മുടെ വിശ്വാസ ബോധ്യങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ, സുവിശേഷ മൂല്യങ്ങൾ ജീവിക്കാൻ സാധിക്കുമോ, അത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ, എങ്ങനെ?
തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം ഞാൻ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് സിനിമയിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമ എന്ന് പറഞ്ഞ ലോകം ഒരു കടൽ പോലെ വിശാലമായി കിടക്കുന്ന ഒരു ലോകമാണ്. അപ്പോൾ ഈ സിനിമാ ലോകത്ത് നന്മയും തിന്മയും ഉണ്ട്. എനിക്ക് തോന്നുന്നു മറ്റുള്ള ജോലി ചെയ്യുന്ന സ്ഥലത്തിനേക്കാൾ വിശ്വാസം ഏറ്റവും കൂടുതലുള്ള മേഖല സിനിമ തന്നെയാണ്. ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ദിവസേന സിനിമ തുടങ്ങുന്നതിന് മുൻപ് ക്യാമറയുടെ മുൻപിൽ ഒരു തേങ്ങ കത്തിച്ചുകൊണ്ട്, കേരള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തേങ്ങ കത്തിച്ച് ഒഴിഞ്ഞുകൊണ്ടാണ് ആ സിനിമ തുടങ്ങുന്നത്. കാരണം അതൊന്നൊരു വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ തുടങ്ങുന്നത്. പക്ഷേ ഇത് ആ പൂജ, ഒരു പൂജ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ഞാനൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ചെന്നുകൊണ്ട് അത് നമ്മളുടെ ഈ ഒരു മേഖലയിൽ ചെയ്തുകൂടാ എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പല വിശ്വാസങ്ങൾ ചേർന്നാണ് സിനിമ മേഖലയിൽ. അവിടെ എനിക്ക് ചെയ്യാവുന്നത് ഞാൻ എന്താണോ, ഞാൻ എങ്ങനെയാണോ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിലാണ് ഞാൻ വന്നത്, ഏത് സമൂഹത്തിലാണ് ഞാൻ വരുന്നത്, ആ സമൂഹത്തിൻ്റെ രീതികൾ അവിടെ കാണിച്ചു കൊടുക്കാനാണ് എനിക്ക് സാധിക്കുന്നത്. ഉദാഹരണത്തിന് 4 തട്ടുകളാണ് സിനിമ. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള മെയിൻ സിംഗിൾ നിൽക്കുന്നവർക്ക് ഒരു 5-സ്റ്റാർ ഫെസിലിറ്റിയോടുള്ള താമസ സൗകര്യങ്ങളും ആഹാര രീതികളും ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിനുശേഷം വരുന്ന ആളുകൾ അസോസിയേറ്റ് തലത്തിൽ വരുന്നവർക്ക് സെക്കൻഡ് കാറ്റഗറീസ് വരുന്നു. അതിനുശേഷം അസിസ്റ്റന്റ് തലത്തിൽ വരുന്ന വീണ്ടും വീണ്ടും താഴേക്ക് വരുന്നു. അതിനുശേഷം ഏറ്റവും താഴേക്കിടയിലുള്ള ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബോയ്സ്, ലൈറ്റ് ബോയ്സ് എന്ന് പറഞ്ഞ ആളുകൾക്ക് മറ്റു തരത്തിലുള്ള ഫുഡും ഇതൊക്കെയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ നിന്നുകൊണ്ട് എനിക്ക് ഞാൻ ചില സമയത്ത് ലാലട്ടൻ്റെ ഒപ്പം അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒപ്പം കിട്ടുന്ന ഭക്ഷണം കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഒപ്പം ചില സമയത്ത് ഏറ്റവും താഴെയൊക്കെ ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഞാൻ കടന്നു വന്നൊരു സമൂഹമുണ്ട്, അവിടെ ഒരു ഇടവക അതിർത്തിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇടവകയിലാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ കടന്നൊരു ജീസസ് യൂത്ത് സമൂഹത്തിലാണെങ്കിലും അവിടെ എന്താ പറയുക, ഒരു അഡ്വക്കേറ്റ് ആണെങ്കിലും കൽപ്പണിക്കാരനാണെങ്കിലും സാധാരണ ജോലി ചെയ്യുന്ന കൂലിപ്പണിക്കാരാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു മേഖലയാണുള്ളത്. അവിടെ അങ്ങനെ ഒരു സെപ്പറേഷൻ അവിടെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സമൂഹത്തിലൂടെ ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സമൂഹത്തിലൂടെ കടന്നു വന്നതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് അവരുടെ ഇടയിലായിരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് എനിക്ക് ഞാൻ ഒരു വിശ്വാസം എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്, വിശ്വാസി എങ്ങനെയായിരിക്കണം എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ സാധിക്കാം. ആ ഒരു മേഖലയിലൂടെ ആയിരിക്കും.
ജോസഫ്, ഈ സിനിമ എന്ന് പറയുന്ന ഒത്തിരി വശങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അതിൻ്റെ അകത്ത് സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്, ഡാൻസ് ഉണ്ട്, വാസ്തുശില്പങ്ങളുണ്ട്, പിന്നെ അത് കല, ചിത്രരചന എല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിനെയും കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ കലാസംവിധായകൻ. എങ്ങനെ ഇതിനുള്ള എനർജി എങ്ങനെ കിട്ടുന്നത്?
ആക്ച്വലി ഇത് ഞാൻ സിനിമയിലേക്ക് ഇറങ്ങി വരണം എന്ന് വിചാരിച്ചുകൊണ്ട് വന്നൊരു മേഖലയല്ല. കാരണം ഞാൻ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. ഞാൻ താജിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആ സമയത്തൊരു ജീസസ് യൂത്ത് എന്നുള്ള ഗ്രൂപ്പിൽ വരികയും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രേക്ഷക പ്രവർത്തനം പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജോലി തുടരാൻ സാധിച്ചില്ല. ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ സിനിമ ഒരു മേഖലയോട് കടന്നു വരുന്നത്. കാരണം ഞാൻ ചെറുപ്പത്തിലോട്ടേ വരക്കുകയും എഴുത എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു റിന്യൂവലിലേക്ക് വരുമ്പോഴത്തേക്കാണ് എൻ്റെ ലൈഫിൻ്റെ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കഴിവുകൾ ഞാൻ കൂടുതലായിട്ട് പ്രകടമാക്കിയത്. പ്രത്യേകിച്ച് എൻ്റെ ഇടവകയിൽ, ഇടവകപ്പള്ളിയിൽ ഞാൻ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ പള്ളികൾ, ഇപ്പം നമുക്കറിയാം നമ്മളുടെ ഇടവകകളിൽ ഒരു പാട്ടുകാരനാണെങ്കിൽ അവന് പാട്ടുപോകാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിവുള്ള വ്യക്തികൾക്കാണെങ്കിൽ അവർ ഡെക്കറേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ കർത്താവിനെ ഉയർപ്പിക്കുവാനും അല്ലെങ്കിൽ ക്രിസ്മസ് സമയങ്ങളിൽ ക്രിബ് ഉണ്ടാക്കുവാനും ആരാധന സമയത്ത് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് സാഹചര്യം എനിക്ക് അനുവദിച്ചു തന്നു. എൻ്റെ കഴിവുകൾ ഞാൻ അറിയാതെ ദൈവത്തിന് കൊടുത്തു. ഇത് കൊണ്ടായിരിക്കാം ഞാനൊരു സിനിമയിലോട്ട് കടന്നു വന്നത് എന്ന് ഞാൻ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചോളം അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സിനിമയിൽ എഴുതുക എന്നുള്ളത്. ഒരു അഭിനേതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കാം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. ഒരു പാട്ടുകാരൻ്റെ ആഗ്രഹമാണ് സിനിമയിൽ പാടുക. അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും ഇവരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കാം സിനിമയിൽ ചെയ്യുക എന്നുള്ളത്, എത്തിച്ചേരുക എന്നുള്ളത്. അങ്ങനെ ഒരു സിനിമയിൽ, ഒരു മലയാള സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ അടുത്തൊരു ആഗ്രഹം ഒരു തമിഴ് സിനിമ ചെയ്യുക എന്നുള്ളതായിരിക്കും. തമിഴ് സിനിമ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ വലിയ ആഗ്രഹം ഹിന്ദി സിനിമ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം അവൻ്റെ അടുത്ത വലിയ ആഗ്രഹമാണ് ഹോളിവുഡ് സിനിമ ചെയ്യുക. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു കലാകാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കാം ഒരു ഹോളിവുഡിൽ വന്ന് എത്തി നിൽക്കുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് സിനിമ ലോകത്തെ കടന്നു വന്നപ്പോൾ എനിക്ക് ദൈവം എനിക്കൊരു അവസരം തന്നത് ആദ്യമായിട്ട് ഒരു ഹോളിവുഡ് മൂവിയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനായിരുന്നു. കോട്ടൺ മേരി എന്നുള്ള സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇസ്മയിൽ മർച്ചൻറ്റ് ജെയിംസ് എയർ പ്രൊഡക്ഷൻസിൻ്റെ കോട്ടൺ മേരി എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. അതിനുശേഷം അവരുടെ തന്നെ മിസ്റ്റിക് മെഷർ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെസ്റ്റ് ഇൻഡീസിൽ പോയി വർക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു എന്നെ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചത് ഈ ഒരു ഹോളിവുഡ് എന്നുള്ള മേഖലയിലാണ്. അപ്പോൾ എനിക്ക് തരാവുന്നതിൻ്റെ അങ്ങേപ്പുറം ദൈവം ഓൾറെഡി എനിക്ക് തന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആ കഴിവ് ഞാൻ തിരിച്ച് ദൈവത്തിന് കൊടുക്കണം, എൻ്റെ കഴിവുകൾ. ആ കഴിവ് കൊടുക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ സിനിമാ ലോകത്ത് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഇപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ഒരു ഇവാഞ്ചലൈസേഷൻ എങ്ങനെ മീഡിയയിലൂടെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു തീക്ഷ്ണത ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും എൻ്റെ കുടുംബാംഗത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ സിനിമയിൽ നിൽക്കുവാനും അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് ദൈവം ഒരുക്കി തരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും.
അപ്പോൾ ജോസഫ്, ഇപ്പോൾ വത്തിക്കാനിൽ അല്ലെങ്കിൽ റോമിലെത്തിയത് ശാലോം വേൾഡ് ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അതിനൊരു ന്യൂസ് ക്യാബിനും അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റുഡിയോ സംവിധാനങ്ങളും കലാപരമായിട്ട് സജ്ജീകരിക്കാനാണ് ജോസഫ് ഇവിടെ വന്നത്. അതുതന്നെ ഞാൻ ചിന്തിക്കുകയാണ് ജോസഫ് ഇപ്പോൾ പങ്കുവച്ച ഈ ഉൾക്കാഴ്ച, ആ എനർജി, അതായത് ഈ മാധ്യമ ലോകത്ത് നിന്നുകൊണ്ട് തന്നെ നന്മ ചെയ്യാം, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം.
ഞാൻ ശാലോം വേൾഡ് വരുന്ന മുമ്പ് തന്നെ ശാലോമിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നു 95 തോന്നുന്നു. അന്ന് ശാലോമിന് മാഗസിൻ മാത്രമേ ഉള്ളൂ. അന്ന് ഞാനും അൽഫോൺസ്, മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ്, ലിയോ തദ്ദേവസ് ഡയറക്ടർ, ഞങ്ങൾ മൂന്നും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നും കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ട്, ശാലോമിന് വേണ്ടിയിട്ട് കാലിക്കലിൽ ചെല്ലുന്നത്. അന്ന് ഏഷ്യാനെറ്റിൻ്റെ വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ശാലോം വിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മ്യൂസിക് ആൽബം ചെയ്യുകയുണ്ടായി. പിന്നീട് അത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് മാറി ഓരോ ഘട്ടത്തിലും ഞങ്ങൾ മൂന്നുപേരും മൂന്ന് വഴിക്കായി ഓരോ വളർച്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അന്ന് അവിടെ തുടങ്ങി വച്ചത് ദൈവം പിന്നീട് വളർത്തി 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 വലുതാക്കിയുണ്ടായി. അതൊരു ശാലോം എന്ന് പറയുന്ന ഒരു ചാനലായി മാറുകയും ശാലോം കേരളത്തിൽ മുഴുവൻ വ്യാപിക്കുകയും പിന്നീട് വേൾഡ് വൈഡായിട്ട് ശാലോം വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. ഈ അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ആ ഒരു 10-15 വർഷക്കാലം എനിക്ക് ഇവരായിട്ട് യാതൊരു കണക്ഷനുമില്ലായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ തന്നെ അതിൻ്റെ ഡയറക്ടർ സാൻഡോ എന്നെ വിളിക്കുകയുണ്ടായിരുന്നു, ഇങ്ങനെ അമേരിക്കയിൽ ഞങ്ങളൊരു ചാനൽ തുടങ്ങുന്നുണ്ട്, ആദ്യത്തെ കരസ്മാറ്റിക് ചാനലാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാനായിട്ട് ജോസഫിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ജോസഫ് വരാൻ പറ്റുമോയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പദ്ധതി തന്നെ ആയിരിക്കണം, കാരണം എന്നെ വളർത്തി വലുതാക്കിയ ദൈവമാണ്. അപ്പോൾ അമേരിക്കയിലും ഒരു സ്റ്റുഡിയോ തുടങ്ങുവാനായിട്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് ഞാൻ എത്തിച്ചേരുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ആ ശാലോം വേൾഡിന് വേണ്ടിയിട്ട് അവിടെ ഒരു 5 സ്റ്റുഡിയോയിൽ 5 സെറ്റപ്പുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. വീണ്ടും ദൈവം അവിടുന്ന് ഈ ഒരു റോം എന്ന് പറയുന്ന ഈ ഒരു വിശുദ്ധ നഗരത്തിലേക്ക് എന്നെ കൊണ്ടുവരികയുണ്ടായി. ഞാൻ എത്രത്തോളം ദൈവത്തിന് വേണ്ടി എൻ്റെ കഴിവുകൾ കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നുണ്ടോ അത്രത്തോളം ദൈവം എന്നെ ഇവിടെ എല്ലാം എത്തിക്കുന്നുണ്ട്, അപ്പോൾ അനുഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഇനിയും ഇനിയും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ജോസഫിൻ്റെ കാഴ്ചപ്പാട് വളരെ മനോഹരമായിരിക്കുന്നു, കാരണം ദൈവത്തിൻ്റെ ആ ഒരു അനന്തമായ മനോഹാരിതയാണല്ലോ കലയുടെ ഒരു പ്രതിഫലനം.
എനിക്ക് തോന്നുന്നു ഇത് ഈ കല എന്ന് പറയുന്ന അല്ലെങ്കിൽ കഴിവ് ദൈവം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്, എല്ലാ ജനങ്ങൾക്കും എല്ലാ കുട്ടികളും എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഈ കഴിവ് നമ്മൾ എത്രത്തോളം അതിനെ കണ്ടെത്തുകയും ഒപ്പം ഈ കഴിവ് നമ്മൾ എത്രത്തോളം ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കും നമ്മളുടെ വളർച്ചകളെന്ന് എനിക്ക് എൻ്റെ ലൈഫിലൂടെ എനിക്ക് വിശ്വസിക്കുന്നു ഞാൻ. കാരണം നമ്മൾക്ക് എല്ലാവരും നമ്മളീ പറഞ്ഞ പോലെ ഒരു മീഡിയയുടെയോ അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ ലോകത്തിലൂടെയോ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാവരും അവരവരുടെ ഒരു ചുറ്റുവട്ടത്തിൽ മാത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പകരം ദൈവം എന്താണോ നമ്മളിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ചെറുപ്പക്കാർ അവരുടെ കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് ആ കഴിവുകൾ കുറച്ചെങ്കിലും ദൈവത്തിന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വളരെ വളരെ വലിയ ഒരു ഉന്നതിയിലേക്ക് എത്തി നിൽക്കാൻ
സാധിക്കും
എന്നെനിക്ക് തീർച്ചയായും തോന്നുന്നു.
അവസാനമായിട്ട് ജോസഫ് ഇപ്പൊ സംസാരിക്കുന്നത് ഈ പാപ്പായുടെ റേഡിയോ ആണ്, വത്തിക്കാൻ റേഡിയോ എന്ന് പറഞ്ഞാൽ പാപ്പായുടെ ശബ്ദമാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ പാപ്പായുടെ റേഡിയോ ഇങ്ങനെ ഒരു കലാമൂല്യത്തെക്കുറിച്ചും ഒരു സമൂഹത്തെക്കുറിച്ചും കലാ സാംസ്കാരിക വളർച്ചയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈ പാപ്പ ഫ്രാൻസിസിൻ്റെ ഈ ലോകത്തുള്ളൊരു സ്വാധീനത്തെക്കുറിച്ച് ശ്രോതാക്കളുമായിട്ട് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ വീക്ഷണം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.
ഫ്രാൻസിസ് പാപ്പയെ പാപ്പയായിട്ട് നിയമിക്കുന്ന ആ ഒരു രംഗം ഞാൻ മാധ്യമത്തിലൂടെ TV എന്നുള്ള മാധ്യമത്തിലൂടെ രാത്രി ഉറക്കമൊഴിച്ച് ഞാൻ കണ്ടു. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുത്ത ഉടനെ എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ വന്ന് കുമ്പിട്ടുകൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞൊരു പാപ്പയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഓർക്കുകയായിരുന്നു ഇത്രയും വലിയ സ്ഥാനത്ത് നിന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാൻ എളിമ കാണിക്കുന്ന ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. ഞാൻ ഭയങ്കരമായിട്ട് പാപ്പയുടെ ഫാനായി മാറി. നമ്മൾ ഒരു ഹീറോയെ എങ്ങനെയാണോ കാണുന്നത് ആ തരത്തിൽ കാണുവാൻ തീർച്ചയായിട്ടും സാധിച്ചത് ഈ ഫ്രാൻസിസ് പാപ്പയിലൂടെയാണ്. കാരണം ആ ഒരു എളിമ എത്രത്തോളം നമ്മുടെ ലൈഫിലും കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ ആയിരിക്കണം എൻ്റെ ലൈഫ് മുഴുവനെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
സോ നെല്ലിക്കൻ വത്തിക്കാൻ റേഡിയോയിൽ വന്ന് സിനിമയുടെ സാങ്കേതിക ലോകത്തെക്കുറിച്ച്, കലാലോകത്തെക്കുറിച്ച്, കലാ സംവിധാനത്തെക്കുറിച്ച് പങ്കുവച്ചു. മാത്രമല്ല അങ്ങയുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ കല ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അത് പ്രസരിപ്പിക്കാൻ സാധിക്കുന്നു എന്നും പങ്കുവച്ച് ഇത്രയും സമയം ചെലവഴിച്ചതിന് അങ്ങേക്ക് നന്ദി. ഭാവി പ്രവർത്തനങ്ങൾ വിജയപ്രദമാകട്ടെ, അങ്ങയുടെ കുടുംബത്തിൽ ശ്രേയസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
ആമേൻ.
നിങ്ങൾ ഇതുവരെ കേട്ടത് മലയാള ചലച്ചിത്ര കലാ സംവിധായകൻ ജോസഫ് നെല്ലിക്കലുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിൻ്റെ അവസാന ഭാഗം.